ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ദാഹജലം തേടി അലഞ്ഞ കാക്കയുടെ കഥയില്ലേ, അതിൽ പറയുന്നതെന്താണ്? കുടത്തിനുള്ളിലേക്ക് നോക്കിയ കാക്ക അടിത്തട്ടിൽ ഒരൽപ്പം വെള്ളമുണ്ടെന്ന് കാണുകയും കുടത്തിനുള്ളിൽ കടന്ന് വെള്ളം കുടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കല്ലുകൾ പെറുക്കിയെടുത്ത് കുടത്തിനുള്ളിലിട്ട് പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തു എന്നല്ലേ. കുടത്തിന്റെ അടിത്തട്ടിൽ വളരെ കുറച്ചുമാത്രം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ദാഹിച്ചു വലഞ്ഞ കാക്കയ്ക്ക് വെള്ളം കുടിച്ചേ മതിയാകൂ. അങ്ങനെയാണ് കല്ലുകൾ പെറുക്കിയിട്ട് വെള്ളം ക്രമേണ കല്ലുകൾക്ക് മുകളിലായി ഉയർത്തി കാക്ക ദാഹശമനം നടത്തിയത്. ദാഹജലം തേടി അലഞ്ഞ കാക്കയുടെ കഥയൊക്കെ ഇന്ന് പഴങ്കഥയായി. ദാഹജലം തേടി അലയുന്ന മനുഷ്യന്റെ കഥയാണ് പകരം വായിച്ചു പഠിക്കേണ്ടത്. കാക്കയ്ക്ക് കുടത്തിന്റെ അടിത്തട്ടിൽ ഒരിറ്റുവെള്ളമെങ്കിലും നീക്കിയിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ സ്ഥിതി പലയിടത്തും അത്ര പോലും ശുഭകരമല്ല. ജലസമൃദ്ധിക്ക് പേരുകേട്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ആളുകൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുന്ന സ്ഥിതിയാണ് എന്ന് പറയുമ്പോൾ ജലദൗർലഭ്യത്തിന്റെ രൂക്ഷത നമുക്ക് വ്യക്തമാകും. ഇഷ്ടംപോലെ പുഴകളും അരുവികളും കുളങ്ങളും ഉള്ള ഒരു നാട്ടിലാണ് ഈ അവസ്ഥ. അതിനേക്കാൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടുകിണറുകളുള്ള പ്രദേശമാണ് നമ്മുടേത്. 2011 സെൻസസ് പ്രകാരം ഏതാണ്ട് 46 ലക്ഷത്തോളം വീട്ടുകിണറുകൾ. ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ശരാശരി 200 മുതൽ 400 വരെ കിണറുകൾ. പക്ഷെ പൈപ്പിലൂടെ വെള്ളം കിട്ടുമെന്നായപ്പോൾ നമ്മൾ കിണറുകളെ ശ്രദ്ധിക്കാതായി. ഏതു കാലത്തും ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടുമെന്ന സ്ഥിതിയാണെങ്കിൽ പിന്നെന്തിന് കിണറുകളെ ശ്രദ്ധിക്കണം എന്നതായി നമ്മുടെ ചിന്ത. പക്ഷെ അതൊരു അബദ്ധധാരണയാണ് എന്ന ബോധ്യം നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, കുടത്തിന്റെ അടിത്തട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു തുള്ളി വെള്ളമെങ്കിൽ അത് തന്റെ ദാഹം ശമിപ്പിക്കാൻ ഉപകാരപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ് കാക്ക പ്രയോഗിച്ച ബുദ്ധിയില്ലേ, പ്രായോഗികമായ ബുദ്ധി. അതുപോലെ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹരിത കേരള മിഷൻ സജീവമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ജലസംരക്ഷണ ഉപമിഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു നല്ല മാതൃകയാണ് കാട്ടാക്കട പഞ്ചായത്തിന്റേത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത് കരമനയാറിനും നെയ്യാറിനും ഇടയിലായിട്ടാണ് കിടപ്പ്. എന്നിട്ടും കൊടും വരൾച്ചയെ നേരിടേണ്ടി വന്ന ഈ നാട് ഇപ്പോൾ പഴയ ജലസമൃദ്ധിയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ നടപ്പാക്കിയ വറ്റാത്ത ഉറവയ്ക്ക് ജലസമൃദ്ധി പദ്ധതിയുടെ ചരിത്ര വിജയം അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ പോലും ചർച്ചയായി മാറിയിട്ടുണ്ട്. ഒരു നാട് അതിന്റെ വറ്റിപ്പോയ ജലസമൃദ്ധി വീണ്ടെടുത്ത അതിജീവന കഥ ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് റീകൺസ്ട്രക്ഷൻ ഉച്ചകോടിയിൽ അവതരിപ്പിക്കപ്പെട്ട ഡച്ച് പ്രബന്ധത്തിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ MLA IB സതീഷും കൂട്ടരും നമുക്ക് മുന്നിലൊരു പുതിയ മാതൃക വയ്ക്കുകയായിരുന്നു. ഡച്ച് റിസ്ക് റിഡക്ഷൻ ടീം വിദഗ്ധൻ പോൾ വാൻ വീലാണ് പ്രബന്ധം അവതരിപ്പിച്ചത്. കാട്ടാക്കട സന്ദർശിച്ച് സമഗ്ര പഠനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം പ്രബന്ധം തയ്യാറാക്കിയതും മാസങ്ങൾക്ക് മുമ്പ് അത് അവതരിപ്പിച്ചതും. താൻ കണ്ടിട്ടുള്ള സംയോജിത നീർത്തട പരിപാലനത്തിന്റെ മികച്ച മാതൃകയായിട്ടാണ് കാട്ടാക്കടയിൽ നടപ്പാക്കി വരുന്ന ജലസമൃദ്ധി പദ്ധതിയെ ലോകത്തിനു മുമ്പിൽ പോൾ അവതരിപ്പിച്ചത്. കാട്ടാക്കട MLA ജലസമൃദ്ധിയും പ്രളയങ്ങളുടെ നാടായ നെതർലൻഡിൽ പ്രസിദ്ധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലൻഡ് സന്ദർശിച്ചപ്പോഴും അന്നാട്ടുകാർക്ക് അറിയേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ കാട്ടാക്കടയിലെ ജലസമൃദ്ധിയെക്കുറിച്ചായിരുന്നു. കാട്ടാക്കട മണ്ഡലം 2 നദികൾക്ക് കരയിലാണ്. പക്ഷേ 6 പഞ്ചായത്തുകൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് MLA പറയുന്നു. കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടു കിടക്കുകയായിരുന്നു. 122 വാർഡുകളിലെയും മെമ്പർമാരെ വിളിച്ചുവരുത്തി വിഷയം അവതരിപ്പിച്ചു. അന്ന് മുന്നോട്ട് വച്ച മുദ്രാവാക്യം: ഒഴുകുന്ന വെള്ളത്തെ നടത്തിക്കുക, നടക്കുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരിക്കുന്ന വെള്ളത്തെ കിടത്തുക, കിടക്കുന്ന വെള്ളത്തെ ഉറക്കുക എന്നതായിരുന്നു. ലളിതമായി പറഞ്ഞാൽ വെള്ളത്തെ തടഞ്ഞു നിർത്തി ഭൂമിക്കടിയിൽ എത്തിക്കുക. കിണറുകൾ, കുളങ്ങൾ, തോടുകൾ ഉണ്ടെന്ന് കണക്കെടുത്തു. കുടുംബശ്രീയും വിദ്യാർത്ഥികളും എല്ലാം ചേർന്നാണ് അത് തയ്യാറാക്കിയത്. സ്കൂളുകളിൽ വാട്ടർ ക്ലബ്ബുകൾ ആരംഭിച്ചു. അവരുടെ നേതൃത്വത്തിൽ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും വാട്ടർ ക്വാളിറ്റി ലാബുകളുണ്ട്. ഒരു വാർഡിൽ 5 ജലമിത്രം വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്തു. എല്ലാ കിണറുകളും റീചാർജ് ചെയ്തു. അതായത് കിണറുകൾക്ക് സമീപം ചെറിയ കുഴികൾ കുഴിച്ച് കെട്ടിടത്തിനും മറ്റും മുകളിൽ വീഴുന്ന വെള്ളം പൈപ്പ് വഴി ഒഴുക്കി ഈ കുഴികളിലെത്തിക്കും. അത് ഭൂമിയിൽ താഴ്ന്ന് കിണറിൽ വെള്ളം വർദ്ധിക്കും. ഇതെല്ലാ സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടപ്പാക്കി. ഇതുപോലെ പല പഞ്ചായത്തുകളും ജലസംരക്ഷണത്തിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ